നാം പഠിക്കുവാൻ പോകുന്നത് നഹും പ്രവാചകന്റെ പുസ്തകമാണ്. അധികം ആരും വായിക്കുകയും പഠിക്കുകയും ചെയ്യാത്തൊരു പുസ്തകമാണ് നഹും. ഈ ദിവസങ്ങൾ നിങ്ങൾ എന്നോടൊപ്പം സമയം ചെലവഴിക്കുന്നുവെങ്കിൽ തീർച്ചയായും നഹും പ്രവചനത്തോടെ ഇതുവരെ ഇല്ലാതിരുന്നൊരു സ്നേഹം നിങ്ങൾക്കുണ്ടാകും. പിന്നെ ഇത് വായിക്കുവാനും പഠിക്കുവാനും താല്പര്യം കൂടും. ഏതായാലും ഇന്ന് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം അല്പം ഒന്ന് നോക്കാം. ആരോ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഓരോ പുതിയ പുസ്തകം പഠിപ്പിക്കുവാൻ തുടങ്ങുമ്പോഴും, പുസ്തകം മാത്രമല്ല ഏതെങ്കിലും പുതിയ അധ്യായം പഠിപ്പിക്കുവാൻ തുടങ്ങുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും മഹത്തായ പുസ്തകം അല്ലെങ്കിൽ അധ്യായമെന്ന്. അത് ഏതായാലും പറയാതിരിക്കുവാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. ഉദാഹരണത്തിന്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറെ മധുര പലഹാരങ്ങൾ ഒരു പാത്രത്തിൽ എൻ്റെ മുൻപിൽ വെച്ചതിന് ശേഷം പറയുകയാണെന്നിരിക്കട്ടെ, ഇതിലേതാണ് ഏറ്റവും നല്ലത് എന്നൊന്ന് പറയാമോ? ഞാൻ ആദ്യം ഹൽവ തിന്നു എന്നിട്ട് പറഞ്ഞു ഉഗ്രൻ. അയ്യോ, ഞാൻ ഹൽവ തിന്നെന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്തിനാ വെള്ളം വിഴുങ്ങുന്നത്? രണ്ടാമത് ഞാൻ കേക്ക് തിന്നു, അതും ഉഗ്രൻ. അടുത്തതായി ലഡു തിന്നു, അതും അപാര രുചിയായിരുന്നു. അഞ്ച് കൂട്ടം പലഹാരങ്ങൾ തിന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല ഏതാ ഏറ്റവും നല്ലത്, ഏതാ അല്പം മോശമെന്ന്. ഓരോന്നും രുചിക്കുമ്പോൾ രുചി കൂടിക്കൂടി തോന്നുന്നു. ഈ ദൈവചനം പഠിക്കുമ്പോൾ താങ്കൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഏതായാലും നഹും എന്ന ഈ മധുര പലഹാരം നമുക്കൊന്ന് രുചിക്കാം. ഞാൻ തുറന്നു പറഞ്ഞാൽ നഹും എന്ന ഈ ചെറിയ പുസ്തകം ബൈബിളിലെ ഏറ്റവും മഹത്തായതൊന്നുമല്ല, പിന്നെയോ മഹത്തായ ഒരു പുസ്തകം തന്നെയാണ്. വളരെ പ്രത്യേകമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ദൈവവചനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പ്രവചനത്തിൽ നിന്നുമുള്ള ഒരു പ്രസംഗം കേട്ടിട്ടുള്ളവർ വളരെ ചുരുങ്ങും എന്നെനിക്കറിയാം. സാധാരണ ആരും അതിന് മെനക്കെടുന്നത് കണ്ടിട്ടില്ല. അങ്ങനൊരു ശ്രമം നടത്തുവാൻ താങ്കൾക്ക് തോന്നുന്നില്ലേ? നഹുമിൻ്റെ പുസ്തകത്തിൽ നമുക്കുള്ളത് വളരെ ശ്രദ്ധേയമായൊരു പ്രവചനമാകുന്നു. പക്ഷേ ഇത് കണ്ടാൽ തോന്നും അല്പം പഴഞ്ചനാണെന്ന്. വ്യക്തിപരമായി നഹുമിനെക്കുറിച്ച് നമുക്ക് വളരെയൊന്നും അറിയാൻ കഴിയില്ല. അശൂര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നിനവിയുടെ മേൽ വരുന്ന ദൈവന്യായവിധി എന്ന ഒറ്റ വിഷയമേ നഹുമിനുള്ളൂ. അതുമാത്രമാണ് ഈ പ്രവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇതിനോടകം നിവൃത്തിയാകുകയും ചെയ്തു. അതുകൊണ്ട് ചോദ്യം, ഇന്ന് ഈ പുസ്തകം നമുക്കെങ്ങനെ അർത്ഥവത്താകും എന്നാണ്. നമ്മുടെ ഇന്നത്തെ സാധാരണ സംസ്കാരത്തിൽ ഇതെങ്ങനെ ഇണങ്ങുമെന്ന്. നഹുമിന് നമ്മോട് പറയുവാൻ ഒരു ദൂതുണ്ടോ? ദൈവവചനത്തിൻ്റെ അതിപ്രധാനമായ ഒരു കാര്യം എന്തെന്നാൽ, നാം എവിടെ മറിച്ച് നോക്കിയാലും നമുക്കുതകുന്ന ഒരു ദൂത് അവിടെ കാണും എന്നുള്ളതാണ്. ചിലത് നമ്മുടെ നേർക്ക് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ എല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് തരുവാൻ ഒരു ദൂതുണ്ട് എന്നാണ് അർത്ഥം. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ നഹും തന്നെയാണ്. ഈ പേരിൻ്റെ അർത്ഥം ആശ്വാസപ്രദൻ എന്നാണ്. പക്ഷേ അവൻ നൽകുന്ന ദൂത് ന്യായവിധിയുടെ ഒന്നാകുന്നു. ഈ പശ്ചാത്തലത്തിൽ നഹുമിന് എങ്ങനെ ഒരു ആശ്വാസപ്രദനാകുവാൻ സാധിക്കും? താങ്കൾ ദൈവന്യായവിധിയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ആശ്വാസമാണോ അല്ലയോ എന്നുള്ളത്. താങ്കൾ ഭയപ്പെടുന്ന, താങ്കളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ശത്രുവിനാണ് ശിക്ഷ വരുന്നതെങ്കിൽ അത് തീർച്ചയായും താങ്കൾക്ക് ഒരു ആശ്വാസമായിരിക്കുമില്ലേ? ഈ പുസ്തകത്തിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ നഹുമിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിനവയെക്കുറിച്ചുള്ള പ്രവാചകം, എൽക്കോശ്യനായ നഹുമിൻ്റെ ദർശന പുസ്തകം. ആരാണ് ഒരു എൽക്കോശ്യൻ? എൽക്കോശ് എന്ന പേരിൽ പല സ്ഥലങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, നിനവേ പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് ഏതാനും മൈലുകൾ വടക്കായി അശൂരിൽ എൽക്കോശ് എന്നൊരു പട്ടണമുണ്ടായിരുന്നു. നഹും ആ പട്ടണത്തിൽ പാർത്തുകൊണ്ട് നിനവയോട് പ്രവചിച്ചു എന്ന് ചിന്തിക്കുന്നതിൽ ഒരു വിധത്തിൽ തെറ്റില്ല. പിന്നീട് ബാബിലോണിൽ താമസിച്ചുകൊണ്ട് ആ രാജ്യത്തോട് പ്രവചിച്ചത് നാം വായിക്കുന്നുണ്ടല്ലോ. തുറന്നു പറഞ്ഞാൽ അത് ശരിയാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വെളിപ്പെടുത്തുന്നത് നഹും നിനവയിൽ പോയില്ല എന്നാണ്. അവൻ അവിടെ ആയിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. രണ്ടാമതായി പറയുന്ന വിശദീകരണം ഗലീലയിൽ എൽക്കോസ് എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇത് പ്രധാനമായും തലമുറകളായി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമാണ്. മൂന്നാമതായി യഹൂദയിൽ എൽക്കോസ് എന്നൊരു സ്ഥലമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. എൽക്കോസ് എന്നത് ഒരു സാധാരണ പേര് മാത്രമായിരുന്നു. നമ്മുടെ നാട്ടിലും ഒരേ പേരിലുള്ള അനേകം സ്ഥലങ്ങളുണ്ടല്ലോ, അതുപോലെ എൽക്കോസ് എന്ന പേരിൽ പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. അനേകരും വിശ്വസിക്കുന്നത് നഹും ഇസ്രായേലിലെ വടക്കേ രാജ്യത്തിൽ ജനിച്ചുവെങ്കിലും പിന്നീട് തെക്ക് യഹൂദയിലെ എൽക്കോസ് എന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചു എന്നാണ്. ഒരു ചെറിയ കുട്ടിയായിട്ടായിരിക്കും അവൻ തെക്കേ രാജ്യത്തേക്ക് പോയത്. പിന്നീട് തെക്കേ രാജ്യത്ത് വളർത്തപ്പെട്ടു. വടക്കേ രാജ്യത്തോട് നഹൂമിനുള്ള അടുപ്പം ഈ കാരണത്താലാകും എന്ന് തോന്നുന്നു. ഈ പ്രവചനം എഴുതിയ ആളിന് സെൻഹരീബ് യെരുശലേമിനെ ആക്രമിച്ചത് വ്യക്തമായിട്ടറിയാം. ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സംഭവം നേരിട്ട് കണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെയാകുന്നു ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദ രാജാവായിരുന്ന ഹിസ്കിയാവിന്റെ കാലത്ത് അശൂർ രാജാവായിരുന്ന സെൻഹരീബ് യഹൂദയെ ആക്രമിച്ചത് നഹൂം ഒരുപക്ഷെ നേരിട്ട് കണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം നഹൂം യെശയ്യാവിൻ്റെയും മീഖായുടെയും സമകാലീനനായിരുന്നു എന്നത്രേ. അനേക വേദപണ്ഡിതന്മാരുടെ വിശ്വാസവും ഇതുതന്നെയാണ്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്കൊരു സമയം ഉറപ്പായി പറയുവാൻ കഴിയുന്നില്ല. ഈ പുസ്തകത്തിൻ്റേതെന്നും ഈ പ്രവാചകൻ്റേതെന്നും കാണിച്ച് അനേകം സമയങ്ങൾ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന് മുൻപ് 720 മുതൽ 636 വരെയുള്ള സമയത്തെ ഈ പ്രവാചകനുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. യോനായ്ക്ക് 100 വർഷങ്ങൾക്ക് ശേഷം നഹൂം ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആയത് യുക്തിപരമാണ്. ഹിസ്കിയാവിന്റെ ഭരണസമയത്തായിരിക്കും ഒരുപക്ഷെ അവൻ ജീവിച്ചിരുന്നത്. അവൻ വടക്കേ രാജ്യത്തിൻ്റെ നാശം കണ്ട് ആകെ പരവശനായി കാണും. അത് അവൻ്റെ പ്രവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. വടക്കേ രാജ്യത്തിൻ്റെ നാശം. നഹൂം സത്യത്തിൽ നിനവയുടെ മരണമണി മുഴക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അശൂർ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും എന്ന ന്യായവിധിയുടെ ദൂത് നഹൂം അറിയിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിനവയും നശിക്കുമല്ലോ. നിനവ അശൂരിൻ്റെ തലസ്ഥാനമായിരുന്നു. ആ രാജ്യത്തെ ന്യായം വിധിക്കുവാൻ ദൈവം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് നഹൂം വിളിച്ചറിയിക്കുകയാണ്. സത്യത്തിൽ യോനായുടെയും നഹൂമിൻ്റെയും ഈ ചെറിയ പുസ്തകങ്ങൾ ഒരുമിച്ച് പഠിക്കുവാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ദൈവത്തിൽ നിന്നും ഒരു ദൂതുമായി യോന നിനവയിലേ ചെന്നു. അവിടെ ചെന്നു കഴിഞ്ഞ് 100-നും 150-നും വർഷങ്ങൾക്കിടയിലാണ് നഹൂം തൻ്റെ പ്രവചനവുമായി വരുന്നത്. നിനവയിലേക്ക് ഒരു ദൂതുമായി ദൈവം യോനായെ അയച്ചപ്പോൾ അവിടെ വലിയൊരു സംഭവം നടന്നു. അത് ആ പട്ടണം മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. 100% മാനസാന്തരം. ലോകചരിത്രത്തിൽ അതുപോലൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയുവാൻ. അതിനോട് സാമ്യപ്പെടുത്തുവാൻ തീർച്ചയായും കൈവശം ഒന്നും കാണില്ല. ഒരു പട്ടണം മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന അതിശയകരമായ അവസ്ഥ ഒരൊറ്റ പ്രസംഗത്തിന് എന്ത് ഭയങ്കരമായിരിക്കുന്നില്ലേ. ആ പട്ടണത്തിൽ നിന്നും ആ ഉണർവിൻ്റെ സ്വാധീനം ആ രാജ്യത്ത് എത്രമാത്രം ഉണ്ടായി കാണുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നിനവെ അശൂരിൻ്റെ തലസ്ഥാനമായിരുന്നതിനാൽ തീർച്ചയായും അവിടെ ഉണ്ടായ ചലനം മറ്റ് സ്ഥലങ്ങളിലും വ്യാപിച്ചു കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ചോദ്യം അവിടെ ഉണ്ടായ ഉണർവ് എങ്ങനെ പ്രാവർത്തികമായി എന്നതാണ്. അത് നിലനിന്നോ? ആ രാജ്യം ഒരു ദൈവവുമായി ബന്ധമുള്ള രാജ്യമായി തീർന്നോ? അതിൻ്റെ ഉത്തരം ഇല്ല, അവർ അങ്ങനെ ആയിരുന്നില്ല എന്നത്രേ. കുറച്ച് സമയം കഴിഞ്ഞ് ആ ഉണർവ് നിന്നുപോയി. ആ ജനമെല്ലാം അവരുടെ പ്രാകൃത മതത്തിലേക്ക് മടങ്ങിപ്പോയി. അവരൊക്കെ പണ്ടായിരുന്നതുപോലെ വീണ്ടും മൃഗീയരായി ജീവിക്കുവാൻ തുടങ്ങി. ഞാൻ യോനായുടെ പുസ്തകം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ അവരെങ്ങനെയായിരുന്നു മറ്റുള്ളവരോട് ഇടപെട്ടത് എന്ന്. ആ പണ്ട് ആ ദേശത്തിന് ദൈവം ഒരു ദൂത് കൊടുത്തിരുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ നഹൂം ദൈവത്തിൽ നിന്നും വേറൊരു ദൂത് നിനവയോട് അറിയിക്കുന്നു. വാസ്തവത്തിൽ നഹൂം നിനവയിൽ പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ മനുഷ്യൻ ഇസ്രായേലിലെ തെക്കേ രാജ്യത്ത് പാർത്തിരുന്നതല്ലാതെ അവിടെ നിന്നും എങ്ങോട്ടും പോയിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകാവുന്നൊരു ചോദ്യം, ദൈവം യോനായെ നിനവയിലേക്ക് അയച്ചെങ്കിൽ എന്തുകൊണ്ട് നഹൂമിനെ അയച്ചില്ല എന്നത്രേ. നല്ല ചോദ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വഴികൾ വ്യത്യസ്തമായവയാണല്ലോ. എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വ്യതിചലിക്കില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. തീർച്ചയായും ദൈവം അനന്യനാകുന്നു, അവൻ മാറ്റമില്ലാത്തവനാണ്. പക്ഷേ താൻ ഓരോ സമയത്ത് ഓരോ മാർഗങ്ങൾ ഉപയോഗിച്ചെന്നിരിക്കും. ദൈവം യോനായ നിലവിലേക്ക് അയച്ചതിന് കാരണം ആ പട്ടണം ദുഷ്ടത നിറഞ്ഞൊരു പട്ടണമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അന്നവർ ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവരായിരുന്നു. യോന ദൈവത്തിൻ്റെ ദൂത് അവരോട് അറിയിച്ചപ്പോൾ നഗരം മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അതെ, സിംഹാസനത്തിലിരുന്ന രാജാവ് മുതൽ ചെറ്റക്കുടിലിൽ കിടന്നിരുന്ന പാവപ്പെട്ടവൻ വരെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അതിൻ്റെ ഫലമായി ദൈവം ആ പട്ടണത്തെ ശിക്ഷിക്കാതെ രക്ഷിച്ചു. ഇപ്പോൾ ഇതാ 100-150 വർഷങ്ങൾ പിന്നിട്ടു. ആ പട്ടണം പിന്മാറി തങ്ങളുടെ പഴയ വഴികളിലേക്ക് തിരിഞ്ഞുപോയി. എന്തുകൊണ്ടാണ് നഹും ആ പട്ടണത്തിലേക്ക് പോകാഞ്ഞത്? കാരണം ആ നഗരത്തിന് വെളിച്ചം ലഭിച്ചതാണ്. പക്ഷെ അവരത് തിരസ്കരിച്ചു കളഞ്ഞു, തള്ളിക്കളഞ്ഞു. അവരത് കാര്യമായിട്ടെടുത്തില്ല. തള്ളിക്കളഞ്ഞ വെളിച്ചത്തെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞത്, എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. മത്തായിയുടെ സുവിശേഷം 6:23. ആരിലെയെങ്കിലും വെളിച്ചം എങ്ങനെ ഇരുളാകുന്നത്? വെളിച്ചം ഇരുളായി എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ തള്ളിക്കളയുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ദൈവത്തിന്റെ വചനമായ ബൈബിൾ എത്ര വേണമെങ്കിലും ലഭ്യമാണ്. അതും മറ്റേത് പുസ്തകത്തെക്കാളും വിലക്കുറവും. അനേകരും ഈ ദൈവവചനം സൗജന്യമായി പോലും കൊടുക്കുന്നുണ്ട്. പക്ഷേ പരാജയം എന്താണെന്നറിയാമോ? ഏറ്റവും അധികം ലഭിക്കുന്ന ഈ പുസ്തകമാണ് ഏറ്റവും കുറവ് വായിക്കുന്നതും പഠിക്കുന്നതും. വാസ്തവമല്ലേ? താങ്കളുടെ സ്വന്തം ജീവിതത്തിൽ അതൊന്ന് പരിശോധിച്ചു നോക്കിക്കേ. വാസ്തവമാണല്ലേ? അശൂർ വെളിച്ചം ലഭിച്ച ഒരു രാജ്യമായിരുന്നു. പക്ഷേ അതിൻ്റെ അന്തിമ ഫലം എന്താണ്? എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് എന്ന് കർത്താവ് പറഞ്ഞതാണ്. അശൂരിന് വെളിച്ചം ലഭിച്ചിരുന്നു. ദൈവം ഒരു ദൂത് അവർക്കായി കൊടുത്തു. കുറേ സമയത്തേക്ക് അവർ തിരിഞ്ഞ് ജീവനുള്ള സത്യദൈവത്തെ ആരാധിച്ചു. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അത് വലിയൊരു ഉണർവ് തന്നെയായിരുന്നു. വളരെ ആശ്ചര്യജനകമായ ഒന്നായിരുന്നു അത്. പക്ഷെ അത് അധികം നാൾ നിന്നില്ല. സത്യത്തിൽ ഉണർവിൻ്റെ ചരിത്രം അതാണോ? അനേക രാജ്യങ്ങളിൽ ഉണർവുണ്ടായതിനെക്കുറിച്ച് നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അന്നൊക്കെ ആ രാഷ്ട്രങ്ങൾ വളരെ ഉന്നതമായ അവസ്ഥയിലുമായിരുന്നു. ഇന്ന് അവിടമൊക്കെ അധഃപതനത്തിൻ്റെ ആ സാഹചര്യമാകുന്നു നാം കാണുന്നത്. നോക്കണേ, നാറിയ അവസ്ഥ എന്ന് വിശേഷിപ്പിക്കാം. ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യന്റെ അവസ്ഥയാണ് നാം കാണുന്നത്. കേരളത്തിലും വളരെ അധികം ആത്മീയ ഉണർവുകളെ കുറിച്ച് പറയുവാനുണ്ട്. പക്ഷേ അതൊക്കെ ഇന്ന് പഴയ കഥകളായി മാറിയിരിക്കുന്നു. ആർക്കും അതൊന്നും ഒരു പ്രശ്നമല്ല. അന്ന് ഉണർവിന് നേതൃത്വം കൊടുത്ത ദൈവദാസന്മാരെ അനേകരും ഓർക്കുന്നുപോലുമില്ല. ഓർത്താൽ തന്നെ അവരൊക്കെ പഴഞ്ചനാണ്. നമ്മുടെ അവസ്ഥ എത്ര ശോചനീയമാകുന്നു എന്ന് ഇനിയും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കുമല്ലോ. ഒരു കാലത്ത് ദൈവശബ്ദത്തിന് കാതോർത്തിരുന്ന ദേശങ്ങൾ ഇന്ന് അത് അധികപ്പറ്റായി, അതിനൊന്നും സമയമില്ലാത്തവരായി മുൻപോട്ട് പോകുന്നു. അതെ, നിനവേ പോലെ. നിനവേ ദൈവശബ്ദം ശ്രദ്ധിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയപ്പോൾ നഹും പ്രവാചകൻ പറഞ്ഞു, ഞാനെങ്ങും അവിടെ പോകുന്നില്ല. ഞാൻ എൻ്റെ സമയം പാഴാക്കി കളയുവാൻ അങ്ങോട്ടെങ്ങും പോകുന്നില്ല. പോയത് കൊണ്ടൊരു വിശേഷവും ഇല്ലെന്നേ. അവർ തിരികെ വരുവാൻ സാധിക്കാത്തതുപോലെ മുൻപോട്ട് പോയിരിക്കുന്നു, വഴിതെറ്റിപ്പോയിരിക്കുന്നു. നമ്മുടെ നാടും അങ്ങനെ ആകുന്നുവോ സ്നേഹിത? ഒരു വ്യക്തി ഇപ്രകാരം പറയുകയുണ്ടായി, ഒരു സമൂഹത്തിന്റെ സാമാജികവും സാൻമാർഗികവും മേധാപരവുമായ നേട്ടങ്ങളുടെ പരമാവധി ആയുസ് ഏതാണ്ട് 200 വർഷങ്ങൾ വരെ മാത്രം വരുമെന്നാണ്. അത് ഇനിയും പറയുന്ന പ്രകാരമാണ് മുൻപോട്ട് പോകുന്നത്. ബന്ധനത്തിൽ നിന്നും ആത്മീക വിശ്വാസത്തിലേക്ക്, ആത്മീക വിശ്വാസത്തിൽ നിന്നും ധൈര്യത്തിലേക്ക്, ധൈര്യത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിൽ നിന്നും ഐശ്വര്യത്തിലേക്ക്, അതായത് സമ്പൽ സമൃദ്ധിയിലേക്ക്, ഐശ്വര്യത്തിൽ നിന്നും സ്വാർത്ഥതയിലേക്ക്, സ്വാർത്ഥതയിൽ നിന്നും അലംഭാവത്തിലേക്ക്, അലംഭാവത്തിൽ നിന്നും അനുഭാവ ശൂന്യതയിലേക്ക്, അല്ലെങ്കിൽ ഉദാസീനതയിലേക്ക്, അനുഭാവശൂന്യതയിൽ നിന്നും മടങ്ങി ബന്ധനത്തിലേക്ക് ചെന്നു ചേരുന്നു. ഞാൻ വീണ്ടും പറയണോ? ബന്ധനത്തിൽ നിന്നും ആത്മിക വിശ്വാസത്തിലേക്ക്, ആത്മിക വിശ്വാസത്തിൽ നിന്നും ധൈര്യത്തിലേക്ക്, ധൈര്യത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിൽ നിന്നും ഐശ്വര്യത്തിലേക്ക്, അതായത് സമ്പൽ സമൃദ്ധിയിലേക്ക്, ഐശ്വര്യത്തിൽ നിന്നും സ്വാർത്ഥതയിലേക്ക്, സ്വാർത്ഥതയിൽ നിന്നും അലംഭാവത്തിലേക്ക്, അലംഭാവത്തിൽ നിന്നും അനുഭാവശൂന്യതയിലേക്ക്, അതല്ലെങ്കിൽ ഉദാസീനതയിലേക്ക്. അനുഭാവശൂന്യതയിൽ നിന്നും മടങ്ങി ബന്ധനത്തിലേക്ക് ചെന്നു ചേരുന്നു. അതെ, പിശാചിന്റെ അടിമത്വത്തിൽ നിന്നും പിശാചിന്റെ അടിമത്വത്തിലേക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതിയും? അതുതന്നെയല്ലേ എന്ന് നാം ഉറക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സുഹൃത്തെ. ഇന്ന് വെറും അലംഭാവത്തിലല്ലേ നാം ജീവിക്കുന്നത്, നമ്മുടെ സമൂഹമായിരിക്കുന്നത്? സ്വയം സംതൃപ്തിയിലുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാം ഉണ്ടെന്നുള്ള ചിന്തയും ഭാവവും ഇപ്പോൾ ആയിരിക്കുന്നതിൽ നിന്നും എന്തു വന്നാലും മാറുവാൻ ഞങ്ങൾ ആളല്ല എന്നുള്ള ചിന്ത. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ഇന്നും പിശാചിന്റെ അടിമത്തത്തിൽ തന്നെയാണോ എന്ന് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചോദിക്കട്ടെ. നിനവയെക്കുറിച്ച് നൽകിയിട്ടുള്ള ചിത്രം ഇതാകുന്നു. നിനവയോടുള്ള നഹൂമിന്റെ ദൂതും ഇതുതന്നെയാണ്. ലോകശക്തിയായിരുന്ന അശൂർ, നിനവെ അതിന്റെ തലസ്ഥാനവും ആയിരുന്നു. അവർക്കിതാ ദൈവത്തിങ്കിൽ നിന്നൊരു ദൂത്. അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് കുറെ കാലത്തേക്ക് ദൈവത്തെ സേവിച്ചു. അവർ എത്ര നാൾ ദൈവത്തെ സേവിച്ചു പോന്നു എന്നെനിക്കറിയില്ല. പക്ഷേ 100, 150 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അവർ പണ്ട് ആയിരുന്ന ആ അവസ്ഥയിലേക്ക് തിരികെ പോയി. ഇപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുവാൻ പോകുന്നു. ഇപ്പോൾ ഉണ്ടാകാവുന്ന ചോദ്യം, ദൈവം അവരെ ശിക്ഷിക്കുന്നത് ശരിയാണോ? കാരണം ഇതുവരെയും അവർ ദൈവം പറഞ്ഞതുപോലെ അല്ലേ നടന്നത്? നഹും പറയുവാൻ പോകുന്നത്, നിനവേ ശിക്ഷിക്കുന്നത് കൊണ്ട് ദൈവം ശരിയായ ഒരു പ്രവർത്തനം മാത്രമല്ല ചെയ്യുന്നത്, അവൻ നല്ലവനെന്ന് തെളിയിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളിൽ അതിപ്രധാനമായവ ചിലത് വെളിപ്പെടുത്തുന്നു എന്നതിനാൽ നഹൂമിന്റെ പ്രവചനം പഠിക്കുവാൻ നല്ല രസമാണ്. ദൈവം സ്നേഹമാകുന്നു, അതേസമയം തന്നെ ദൈവം വിശുദ്ധനും നീതിമാനുമാകുന്നു. അവൻ നല്ലവനാകുന്നു. ദൈവം ഇന്ന് രാഷ്ട്രങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നാം ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. മറ്റു പുസ്തകങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാകുന്നു എന്നതിനാൽ ഈ പുസ്തകം പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കണമേ. ഞാൻ സാധാരണ പറയാറുള്ളതുപോലെ, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുവാൻ വരുന്നതിനു മുമ്പ് എത്ര അധികം പ്രാവശ്യം വായിക്കുവാൻ സാധിക്കുമോ അത്രയും അധികം പ്രാവശ്യം വായിച്ചിട്ട് വരിക. ഒരിക്കൽ ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ഒക്കെ ചെയ്ത് നടന്നിട്ട് പിന്മാറിപ്പോയവരെ താങ്കൾ കണ്ടിട്ടുണ്ടല്ലോ. അവർ പണ്ടത്തേതിനേക്കാൾ മോശമായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് ഒരു സംശയവുമില്ലാതെ നാം മനസ്സിലാക്കും. പ്രായമുള്ളവർ പറയാറുണ്ട്, നല്ല സാധനങ്ങൾ ചീഞ്ഞാൽ അധികം നാറുമെന്ന്. മുട്ടയും പാലും ചീഞ്ഞാലത്തെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? ഈ അവസ്ഥയെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. താങ്കളുടെ അവസ്ഥ ഒന്ന് വിലയിരുത്തുവാൻ കഴിയുമോ? നാം എത്ര തെറ്റിപ്പോയാലും നമ്മെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരുവാൻ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ നന്മ മാത്രം കാംക്ഷിക്കുന്ന നല്ല പിതാവ്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ അറിയുവാനും ഈ ദൈവത്തിൽ ജീവിതത്തെ സമർപ്പിച്ച് മുൻപോട്ട് പോകുവാനും സാധിച്ചിട്ടുണ്ടോ?